إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدى هدى رسول الله صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قاف والقرآن المجيد، بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب، أئذا متنا وكنا ترابا ذلك رجع بعيد. سلام الله سهودرين الله. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ വിശദീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തിന്റെ അടയാളങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുക, റസൂലിനെ അനുസരിക്കുക എന്നുള്ള ഒന്നാമത്തെ അടയാളത്തെ സംബന്ധിച്ചും, അതുപോലെ തന്നെ റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ കാണേണ്ട രണ്ടാമത്തെ അടയാളമാണ് തസ്ദീഖുഹു ഫീമ അഖ്ബർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങൾ അതിനെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരടയാളമാണ് വല്ലവനും റസൂലിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ഉണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ ഒരടയാളമാണ് സുലൂഖുൽ അദബി മഅഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിനോട് പാലിക്കേണ്ട മര്യാദകൾ അതവനിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന വേളയിൽ റസൂലിനോട് പാലിക്കേണ്ട മര്യാദകൾ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാന്മാരായ സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റസൂലിനോടുള്ള മര്യാദയുടെ ഭാഗമായി അവർ ചെയ്തത്, അവരോട് അല്ലാഹു തആല എന്തൊക്കെയാണ് കൽപ്പിച്ചത് എന്നുള്ളത് വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ ഒരുപാട് മര്യാദകൾ കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുമ്പോൾ, റസൂലിനോട് അഭിസംബോധന ചെയ്യുമ്പോൾ ഒരിക്കലും റസൂലിന്റെ പേര് വിളിച്ചുകൊണ്ട് യാ മുഹമ്മദ്, യാ അഹമ്മദ് എന്ന രൂപത്തിൽ റസൂലിനെ അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്നുള്ള അല്ലാഹു തആലയുടെ വിരോധം. അല്ലാഹു തആല പറഞ്ഞു, ലാ തജഅലു ദുആ അർറസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദ, നിങ്ങൾ പരസ്പരം പേര് വിളിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് പേര് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ അല്ലാഹു തആല കൽപ്പിച്ചു. യാ മുഹമ്മദ്, യാ അഹമ്മദ് എന്നൊന്നും വിളിക്കാൻ പാടില്ല, മറിച്ച് യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യേണ്ടത്, റസൂലിനെ വിളിക്കേണ്ടത് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമ്പോൾ റസൂലിന്റെ സദസ്സിൽ പാലിക്കേണ്ട മര്യാദയാണ് റസൂലിനേക്കാൾ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കാൻ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പാലിക്കേണ്ട, റസൂലുള്ളാഹി ജീവിച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മര്യാദകളാണ് ആദ്യം രണ്ട് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം റസൂലിനോടുള്ള അദബിന്റെ ഭാഗമാണ് അൽ മസ്ജിദുൻ നബവി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമ്മൾ മര്യാദ കാത്തു സൂക്ഷിക്കണം, അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം എന്നുള്ളത് മഹാന്മാരായ സ്വഹാബത്തിന്റെ ചര്യയില്ലെന്ന്, മഹാന്മാരായ സ്വഹാബത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇപ്രകാരമാണ്. യസീദ് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുന്തു ഖായിമൻ ഫിൽ മസ്ജിദ്, ഞാൻ മസ്ജിദുൻ നബവിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് രണ്ടാളുകൾ പരസ്പരം തർക്കിക്കുകയാണ്. അവരുടെ തർക്കം മൂത്ത് അവർ പരസ്പരം അടിയായപ്പോൾ അവരിൽ നിന്നൊരു കല്ല് എന്റെ ദേഹത്ത് പതിച്ചു. ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇദ്ഹബ് ഫഅതിനി ബിഹാദൈൻ, ആ രണ്ട് വ്യക്തികളെ പിടിച്ചുകൊണ്ടുവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ശബ്ദമുയർത്തിയ അവരെ പിടിച്ചുകൊണ്ടുവാ എന്ന് പറഞ്ഞു. അങ്ങനെ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അവരെ പിടിച്ചുകൊണ്ടുവന്നുകൊണ്ട് ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിൽ അവരെ കൊണ്ടു ചെല്ലുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവരോട് ചോദിക്കുകയാണ്, മൻ അൻതുമ, നിങ്ങൾ എവിടെ, നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ മിൻ ഐന അൻതുമ, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്, നിങ്ങളുടെ നാടെവിടെയാണെന്ന് ചോദിച്ചു. ആ സമയത്ത് അവർ രണ്ടുപേർ പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫ്, ഞങ്ങൾ ത്വായിഫുകാരാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വചനം ഇപ്രകാരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുൻതുമാ മിൻ അഹ്ലിൽ ബലദ് ലഔജഅതുകുമാ, നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ, മദീന നിവാസികളായിരുന്നുവെങ്കിൽ നിങ്ങളെ ഞാൻ ശിക്ഷിക്കുമായിരുന്നു, നിങ്ങളെ ഞാൻ വേദനിപ്പിക്കുമായിരുന്നു. കാരണം തർഫഅനി അസ്വാതകുമ ഫി മസ്ജിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത്. മസ്ജിദുൻ നബവി, മസ്ജിദുൻ നബവിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു കാരണം പറഞ്ഞത്. നിങ്ങൾ ഈ നാട്ടുകാരായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുമായിരുന്നു, വേദനിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ നമ്മൾ അവിടെ മര്യാദ കാത്തു സൂക്ഷിക്കണം, അവിടെ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട റസൂലിനോടുള്ള അദബിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമായ ഹദീസുകൾ കേൾക്കുമ്പോ, അത് പഠിക്കുമ്പോ, അത് പഠിപ്പിക്കുമ്പോ, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ ആ ഹദീസിനെ ബഹുമാനിക്കണം എന്നുള്ളത്. മഹാന്മാരായ സലഫുകൾ, മഹാന്മാരായ സഹാബ ഹദീസ് പറയുമ്പോ, ഹദീസ് പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒക്കെ വളരെയധികം ആ ഹദീസിനെ ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ദിറാർ ഇബ്നു മുറ റഹിമഹുള്ള പറയുകയാണ്, കാന യക്റഹൂന അൻ യുഹദ്ദിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹും അലാ ഗൈരി വുളുഇൻ. മഹാന്മാരായ സലഫുകൾ ഹദീസ് പറയുന്ന സമയത്ത് വുളു ഇല്ലാതെ ഹദീസ് പറയുക എന്നുള്ളത് അവർ വെറുത്തിരുന്നു എന്നാണ്. വുളു ഇല്ലാതെ, ശുദ്ധിയില്ലാതെ ഹദീസ് പറയുന്നത് അവർ വെറുത്തിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഹദീസ് പറയണമെങ്കിൽ, പഠിപ്പിക്കണമെങ്കിൽ വുളു നിർബന്ധമാണ് എന്നർത്ഥത്തിലല്ല, മറിച്ച് ആ ഹദീസിനോടുള്ള ബഹുമാനം. അത് കാരണച്ചാൽ അവർ വുളു ഇല്ലാതെ ഹദീസ് പറയുന്നതും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതും അവർ വെറുത്തിരുന്നു എന്നുള്ളത് മഹാന്മാരായ സലഫുകളെ കുറിച്ച് പറയപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇമാമുൽ മദീന അബു അബ്ദുല്ലാ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള, അദ്ദേഹം ഹദീസ് പറയാൻ തിരിഞ്ഞാൽ, ഹദീസ് പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം എന്താണ് ചെയ്യാറുള്ളത്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്, കാന മാലിക്കുൻ ഇദ അറാദ അൻ യജ്ലിസ, അദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി, ഹദീസ് പറയാൻ വേണ്ടി ഇരുന്നാൽ, തവല്ലഅ വുളു അഹുലിസ്സല, നമസ്കാരത്തിന് വുളു എടുക്കുന്നത് പോലെ അദ്ദേഹം വുളു എടുക്കും. ഹദീസ് പറയുമ്പോ, ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി ഇമാം മാലിക് റഹിമഹുള്ള സദസ്സിലേക്ക് വരുമ്പോ അദ്ദേഹം നമസ്കാരത്തിന് വേണ്ടി വുളു എടുക്കുന്നത് പോലെ വുളു എടുക്കുമെന്നാണ്. വലബിസ അഹ്സന തിയാബിഹി, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹദീസ് പറയാൻ വേണ്ടി, ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി വരിക. മാത്രമല്ല അദ്ദേഹം അത്തറ് പൂശും, അദ്ദേഹം സുഗന്ധം പൂശാറുണ്ട് ഹദീസ് പറയുന്നതിന് മുമ്പായിട്ട്. വമശത ലിഹ്യതഹു, മാത്രമല്ല അദ്ദേഹത്തിന്റെ താടി രോമങ്ങളൊക്കെ ചീകി വെക്കും. ഫഖീല ലഹു ഫീ ദാലിക്, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണ്, ഉവഖിറു ബിഹി ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് റസൂലിന്റെ ഹദീസിനോടുള്ള ഒരു ബഹുമാനം കാരണത്താലാണ്, റസൂലിന്റെ ഹദീസിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വചനങ്ങൾ അത് പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും എത്രമാത്രം മഹാന്മാരായ സലഫുകൾ അതിനെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത്. പലപ്പോഴും പല ആളുകൾക്കും ഹദീസ് കേൾക്കുമ്പോ അല്ലെങ്കിൽ ഹദീസ് പഠിക്കുമ്പോ വളരെ ലാഘവത്തോടുകൂടി അതൊന്നും ശ്രദ്ധിക്കാതെ ഉറങ്ങി തൂങ്ങിയാണ് അതൊക്കെ ഹദീസുകളും ആയാത്തുകളൊക്കെ കേൾക്കുക, അത് പഠിക്കുക പഠിപ്പിക്കുക. എന്നാൽ മഹാന്മാരായ സലഫുകൾ അങ്ങനെയായിരുന്നില്ല. വളരെ ഗൗരവത്തിൽ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു, ഹദീസിനെ ബഹുമാനിച്ചുകൊണ്ടായിരുന്നു മഹാന്മാരായ സലഫുകൾ ഹദീസ് പറഞ്ഞിരുന്നത് എന്ന് കാണാൻ സാധിക്കും. മുഹമ്മദ് ഇബ്നു സീരീൻ റഹിമഹുല്ലാ, മഹാനായ താബിഈയൻ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, كان محمد بن سيرين يتحدث ويضحك. അദ്ദേഹം സംസാരിക്കും, സംസാരിക്കുന്ന സമയത്ത് ചിരിക്കാറുണ്ട്. പക്ഷേ فاذا جاء الحديث, സംസാരത്തിന്റെ ഇടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കടന്നു വന്നാൽ ഖശഅ, അദ്ദേഹത്തിന് പിന്നെ പേടിയൻ, അദ്ദേഹം പിന്നെ ചിരിക്കൂല, ചിരി നിർത്തും. റസൂലിന്റെ ഹദീസ് കടന്നു വന്നാൽ, സംസാരത്തിൽ റസൂലിന്റെ ഹദീസ് കടന്നു വന്നാൽ അദ്ദേഹം പേടിക്കാറുണ്ട് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്. അതുപോലെ തന്നെ ഹമ്മാദ് ഇബ്നു സലമ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, കുന്ന ഇൻദ അയ്യൂബ, അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാ, മഹാനായ പണ്ഡിതനാണ്, അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ ഹദീസ് പഠിക്കുകയാണ്. ആ സമയത്ത് നസ്മഉ ലഗ്ത, ആ സമയത്ത് ഒരു ബഹളം കേൾക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഹദീസ് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ശബ്ദം, ഒരു ബഹളം കേൾക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, മാ ഹാദ ലഗ്ത, എന്താണ് ഈ ബഹളം, എന്താണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? എന്നിട്ട് അദ്ദേഹം പറയുന്നു, അമ ബലഗഹും അന്ന റഫ് അസ്സൗത് ഇൻദൽ ഹദീസ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറഫ് ഇസ്സൗത് അലൈഹി ഫീ ഹയാതിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുക, ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ റസൂലിനേക്കാൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെയാണ് എന്നുള്ള കാര്യം അവർക്ക് കിട്ടിയിട്ടില്ലയോ എന്നാണ് ചോദിക്കുന്നത്. റസൂലിന്റെ ഹദീസ് പറയുമ്പോൾ, കേൾക്കുമ്പോ, പഠിക്കുമ്പോ, പഠിപ്പിക്കുമ്പോ നമ്മൾ വളരെ ആദരവോടും ബഹുമാനത്തോടുകൂടിയാണ് അത് കേൾക്കേണ്ടത്, പഠിക്കേണ്ടത് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പോലെയാണ് റസൂലിന്റെ ഹദീസ് പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ ബഹളമുണ്ടാക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മഹാന്മാരായ സ്വഹാബത്തും സലഫുകളും എത്രമാത്രം റസൂലിന്റെ ഹദീസിനെ ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. എത്രത്തോളം ഹദീസ് പറയുന്ന സദസ്സിൽ അവരുടെ പേന, അവരുടെ പെൻസിൽ കൂർപ്പിക്കാൻ പോലും അവർക്ക് അതിന്റെ ശബ്ദം പോലും ഉണ്ടാകാൻ, അത്രത്തോളം അവർ അതിനെ ഉറച്ചിരുന്നു. ആ പെൻസിൽ കൂർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടല്ലോ, അതുപോലെ ആ ഹദീസ് പറയുന്ന സദസ്സിൽ അവർ ചെയ്തിരുന്നില്ല ഹദീസിനോടുള്ള ബഹുമാനം കൊണ്ട് എന്ന് അവരുടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹദീസ് പറയുമ്പോൾ അവർ ചിരിക്കാറില്ല, പുഞ്ചിരിക്കാർ പോലും ഇല്ല എന്നുള്ളത് അവരുടെ ചരിത്രത്തിൽ നിന്ന് കിട്ടും. ഈ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരാൾ ഹദീസ് പറയുമ്പോൾ പുഞ്ചിരിച്ചാൽ അവൻ തെറ്റു ചെയ്തു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്, റസൂലുള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ റസൂലുള്ള ചെയ്തിട്ടുള്ള കാര്യമാണ്, റസൂലിന്റെ ഹദീസാണ് എന്ന ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കണം. അത് റസൂലിനോടുള്ള അദബിന്റെ ഭാഗമാണ്, അത് റസൂലിനെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടായിരിക്കേണ്ട ഒരു അടയാളമാണ് എന്നാണ് സൂചിപ്പിച്ചത്. അതാണ് മൂന്നാമത്തെ അടയാളം, റസൂലിനോട് പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിക്കണം. നാലാമത്തെ, റസൂലിൽ റസൂലിനെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകേണ്ട നാലാമത്തെ ഒരു അടയാളമാണ് തഖ്ദീമുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതഫ്ദീലുഹു അലാ കുല്ലി അഹദിൻ. റസൂലിനെ നമ്മൾ മഹത്വപ്പെടുത്തണം എല്ലാവരെക്കാളും, എല്ലാവരെക്കാളും അഫ്ദലുൽ ഖൽഖ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരെന്ന് ചോദിച്ചാൽ അത് റസൂലുള്ളയാണ്. നമുക്ക് മറുപടി പറയണം, ഒരിക്കലും അഫ്ദലുൽ ഖൽഖ് എന്ന പ്രയോഗം റസൂലിനെ സംബന്ധിച്ച് അള്ളാഹു നടത്തിയിട്ടില്ല. പക്ഷേ ആരാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള വ്യക്തി, ഏറ്റവും ഖൈറായിട്ടുള്ള വ്യക്തി എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമ റസൂലാണ്, റസൂലിനെയാണ് നമ്മൾ എല്ലാവരെക്കാളും മഹത്വപ്പെടുത്തേണ്ടത്. റസൂലാണ്, റസൂലിനെയാണ് നമ്മൾ എല്ലാവരെക്കാളും, റസൂലിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഈ വിഷയം ഇവിടെ പറയാനുള്ള കാരണം, ബിദഅത്തിന്റെ കക്ഷികളായ ഷിയാക്കളിൽപ്പെട്ട റാഫിളത്ത്, അവർ റസൂലിനേക്കാൾ മഹത്വം കൊടുക്കുന്നത് അവരുടെ ഇമാമുമാർക്കാണ്. എത്രത്തോളം അവരുടെ ഇമാമുമാരെ അവർ ആരാധിക്കാൻ വരെ തുടങ്ങി. അതുകൊണ്ടാണ് റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷി ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞത്. അവർ റസൂലിനേക്കാൾ അവരുടെ ഇമാമിന് പ്രാധാന്യം കൊടുക്കുകയും റസൂലിനേക്കാൾ അവരുടെ ഇമാമുമാർക്ക് മഹത്വം നൽകുകയും ചെയ്തു. ഒരിക്കലും അത് പാടില്ല. മനുഷ്യരുടെ കൂട്ടത്തിലെ, സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമൻ റസൂലാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ സൂഫികൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള ഖുറാഫികൾ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ഔലിയാക്കന്മാർക്കും അതുപോലെ തന്നെ കുത്തുബുകൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുകയും ആ രൂപത്തിൽ പറയുകയും എഴുതുകയും ചെയ്ത ധാരാളക്കണക്കിന് വരികൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. റസൂലിനേക്കാൾ മഹത്വപ്പെടുത്തി, റസൂലിനേക്കാൾ സ്ഥാനം നൽകിക്കൊണ്ടുള്ള വചനങ്ങളും വാക്കുകളും സംസാരങ്ങളും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരെക്കാളും നമ്മൾ മുന്തിക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്, നമ്മൾ മഹത്വപ്പെടുത്തേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അനാ സയ്യിദു വലദി ആദമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദമിന്റെ മക്കളുടെ കൂട്ടത്തിൽ മനുഷ്യരുടെ നേതാവ് ഞാനാണ്. വല ഫഖർ, അത് അഹങ്കാരത്തോടുകൂടി പറയുന്ന വർത്തമാനമല്ല, മറിച്ച് ഈ ആദമിന്റെ മക്കൾ മനുഷ്യരുടെ നേതാവാണ് ഞാൻ ഖിയാമത്ത് നാളിൽ. നാളെ ആദ്യമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവൻ ഞാനാണ്. അതുപോലെ തന്നെ ആദ്യമായി ശഫാഅത്ത് ചോദിക്കുന്നവനും ആദ്യമായി ശഫാഅത്തിന് അനുവാദം ലഭിക്കപ്പെടുന്നവനും ഞാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അത് അഹങ്കാരത്തോടുകൂടി പറയുകയല്ല എന്നും റസൂലുള്ള പറഞ്ഞു. അതുപോലെ തന്നെ വേറെ റിവായത്തിൽ കാണാൻ സാധിക്കും, വലിവാഹുൽ ഹംദി ബിയദി യൗമൽ ഖിയാമ വലാ ഫഖ്റ, നാളെ ഖിയാമത്ത് നാളിൽ സ്തുതിയുടെ പതാക എന്റെ കയ്യിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രേഷ്ഠതകളുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മനുഷ്യരുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെക്കാൾ നമ്മൾ ഒരാളെയും മഹത്വപ്പെടുത്താനോ അദ്ദേഹത്തെക്കാൾ ഒരാൾക്കും മുൻഗണന കൊടുക്കാനോ പാടില്ല. അത് ഔലിയാക്കന്മാരാണെങ്കിലും ഏത് ഇമാമുമാരാണെങ്കിലും ഏത് അഖ്താബുകളാണെങ്കിലും അവരെയൊന്നും റസൂലിനേക്കാൾ നമ്മൾ മഹത്വപ്പെടുത്താൻ പാടില്ല. അതാണ് നാലാമത്തെ അടയാളം. ഏറ്റവും നല്ല വ്യക്തി, ഏറ്റവും മഹാനായ അഫ്വലായ ഖൈറായിട്ടുള്ള വ്യക്തി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ പ്രവർത്തിക്കുക, ആ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു അടയാളമാണ്, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അഞ്ചാമത്തെ ഒരു അടയാളമാണ് അത്തഹാകുമു ഇലാ സുന്നത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സുന്നത്തിലേക്ക് വിധി തേടി പോവുക എന്നുള്ളത്. അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വിധിയിലേക്ക് വിധി തേടിപ്പോവുകയും ആ വിധിയിൽ തൃപ്തിപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. ദുനിയവിയായിട്ടുള്ള വിഷയമാകട്ടെ, ദീനിയായിട്ടുള്ള വിഷയമാകട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിധി തേടി പോവുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. റബ്ബ് സ്വന്തത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ അവർ വിശ്വാസികളാവുകയില്ല പ്രവാചകനെ ഹാക്കിമായി വിധികർത്താവായി സ്വീകരിക്കുന്നതുവരെ, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധി നടപ്പിലാക്കുകയും സുമ്മല യജിദു ഫി അൻഫുസിഹിം ഹറജൻ മിമ്മ ഖലൈത, താങ്കൾ വിധിച്ച വിധിയിൽ അവർക്ക് പിന്നൊരു മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായി അവർ അതിനെ അംഗീകരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലിന്റെ സുന്നത്തിന് അതിലേക്ക് വിധി തേടി പോകണം. അത് റസൂലിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള ഈ ഹദീസിനെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫകുല്ലു മൻ ഖറജ അൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശരീഅതിഹി, റസൂലിന്റെ ശരീഅത്ത് അല്ലാഹുവിന്റെ ശരീഅത്തിൽ നിന്ന് അതുപോലെ തന്നെ റസൂലിന്റെ സുന്നത്തിൽ നിന്ന് ആർ പുറത്തു പോകുന്നുവോ ആ പുറത്തു പോകുന്ന എല്ലാ ആളുകളും റസൂലിന്റെ സുന്നത്തിൽ നിന്നും അല്ലാഹുവിന്റെ ശരീഅത്തിൽ നിന്നും അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തിൽ നിന്ന് ആരൊക്കെ പുറത്തു പോകുന്നുവോ അവരെ കുറിച്ച് ഫഖദ് അഖ്സമല്ലാഹു ബിനഫ്സിഹിൽ മുഖദ്ദസ, അല്ലാഹു തന്റെ പരിശുദ്ധമായ നഫ്സിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, അന്നഹു ലാ യുഅ്മിനു, ഒരിക്കലും അവൻ വിശ്വാസിയാവുകയില്ല. വഹത്താ യർളാ ബിഹുക്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമീഇ മാ ശജറ ബൈനഹും മിൻ ഉമൂരി ദീനി ഔ ദുനിയാ, ദുനിയാവിന്റെ വിഷയമാകട്ടെ ദീനിന്റെ വിഷയമാകട്ടെ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ റസൂലുള്ള പറഞ്ഞ വിധിയിൽ അവർ തൃപ്തരാകുന്നതുവരെ അത് തൃപ്തിപ്പെടുന്നതുവരെ അവർ വിശ്വാസിയാവുകയില്ല എന്നാണ് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞത്. വഹത്താ ലാ യബ്ഖാ ഫീ ഖുലൂബിഹിം ഹറജും മിൻ ഹുക്മിഹി, റസൂലുള്ള വിധിച്ചതിന്റെ പേരിൽ അവരുടെ ഹൃദയത്തിൽ ഒരു മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിധിയെ പൂർണ്ണമായി അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നവൻ വരെ അവൻ വിശ്വാസിയാവുകയില്ല എന്നാണ് അല്ലാഹു തആല പറഞ്ഞതിന്റെ താൽപര്യമെന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള വിശദീകരിച്ചു. ഇതാണ് നാലാമത്തെ അടയാളം. അഞ്ചാമത്തെ അടയാളം, ആറാമത്തെ അടയാളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുക എന്നുള്ളതാണ്. റസൂലിനെ ഓർക്കുക, എന്തുകൊണ്ടാണ് റസൂലിനെ ഓർക്കുക എന്നുള്ളത് റസൂലിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണെന്ന് പറയാനുള്ള കാരണം, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഒരാൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന വ്യക്തിയെ എത്രത്തോളം ഓർക്കുന്നുണ്ടോ അത്രയും അവന്റെ സ്നേഹം വർദ്ധിക്കുമെന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ലിഅന്നൽ അബ്ദ കുല്ലമ അക്സറ മിൻ ദിക്രിൽ മഹ്ബൂബ്. ഒരു മടിമ എത്രത്തോളം അവൻ സ്നേഹിക്കുന്ന ആളുകളുടെ അവനെ കുറിച്ച്, അവൻ സ്നേഹിക്കുന്ന വ്യക്തിയെ കുറിച്ച്, ആ മെഹ്ബൂബിനെ കുറിച്ച് എത്രത്തോളം അവൻ ഓർമ്മ ആ ദിക്ർ വർദ്ധിപ്പിക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം വസ്തിഹ്ളാരിഹി ഫീ ഖൽബിഹി വസ്തിഹ്ളാരി മഹാസിനിഹി വമആനിഹിൽ ജാലിബതി ലിഹുബ്ബിഹി, അവനിലേക്ക് സ്നേഹം കൊണ്ടുവരുന്ന അവൻ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ, നല്ല സ്വഭാവങ്ങൾ അതവന്റെ മനസ്സിൽ കൊണ്ടുവരുന്നത് എത്രത്തോളം അവൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ അവൻ എത്രത്തോളം അവന്റെ ഹൃദയത്തിൽ ആ വ്യക്തിയെ, അവൻ സ്നേഹിക്കുന്ന വ്യക്തിയെ എത്രത്തോളം ഓർക്കുന്നുണ്ടോ, എത്രത്തോളം ഓർത്താൽ ആ എത്ര വർദ്ധിപ്പിക്കുന്നുണ്ടോ ഓർമ്മ, തളഅഫ ഹുബ്ബുഹു ലഹു വതസായദ ശൗഖുഹു ഇലൈഹി, അവനോടുള്ള സ്നേഹം ഇരട്ടിയാകും, അവനോടുള്ള താല്പര്യവും ആഗ്രഹവും വർദ്ധിച്ചു വരുമെന്നാണ്. നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് കൂടുതൽ ഓർത്താൽ ആ സ്നേഹം വർദ്ധിക്കും, അത് സംശയമല്ല, അത് അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ്. നമ്മൾ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവരെ നമ്മൾ കൂടുതൽ ഓർക്കും, സ്വാഭാവികൻ. അത് ഓർക്കും തോറും നമ്മുടെ അവരോടുള്ള സ്നേഹം വർദ്ധിക്കും എന്നുള്ളതും സത്യമാണ്. മാത്രമല്ല റസൂലിനെ ഓർമ്മിക്കുന്നതിന്റെ ഭാഗമാണ് റസൂലിന്റെ പേര് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത്. റസൂലിന്റെ പേര് കേൾക്കുമ്പോ അല്ലാതെയും റസൂലിന്റെ പേര് സ്വലാത്ത് ചെല്ലുക എന്നുള്ളത് ഇസ്ലാം വളരെ ഗൗരവത്തിൽ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച വിഷയമാണ്. റസൂലിന്റെ പേര് സ്വലാത്ത് ചൊല്ലുക, സ്വലാത്തിന്റെ പേരിൽ ബിദ്അത്തുകൾ നടക്കുന്നതിന് സംശയമില്ല. സ്വലാത്ത് വാർഷികം പോലെയുള്ള ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾ അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിൽ സ്വലാത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് ഇസ്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച വിഷയമാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി, അല്ലാഹു മലായികത്തുകളും റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുകൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, സത്യവിശ്വാസികളെ നിങ്ങൾ റസൂലിന്റെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലണം എന്ന് അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിലൂടെ കൽപ്പിച്ചു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗീമ അൻഫു റജുലിൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ അവൻ മുഖം കുത്തി അല്ലെങ്കിൽ മൂക്കുകുത്തി നിലത്ത് പതിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവന്റെ മൂക്ക് മണ്ണിൽ പുലരട്ടെ അല്ലെങ്കിൽ മണ്ണിൽ ചേരട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിന്ദ്യതയുടെ ഒരു വർത്തമാനമാണ്. അവൻ നിന്ദ്യനാകട്ടെ എന്നതിന്റെ ഒരു കിനായയാണ്, വ്യംഗ്യമായ പ്രയോഗമാണ് എന്നാണ് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അവൻ നിന്ദ്യനാകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവന്റെ അവസ്ഥ അങ്ങനെയാകട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, അൽ ബഖീലു മൻ ദുക്കിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ റസൂലുള്ള പറഞ്ഞു, മൻ തറക സ്വലാത്ത അലയ്യ ഖതിഅ തരീഖൽ ജന്ന, ആരെങ്കിലും എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന കാര്യം ഉപേക്ഷിച്ചാൽ, അതിനെ അവഗണിച്ചു തള്ളിയാൽ അവൻ സ്വർഗപാതയിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് റസൂലുള്ള പറഞ്ഞു. ഇങ്ങനെ വളരെ ഗൗരവത്തിൽ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച വിഷയമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. റസൂലിന്റെ പേരുകൾക്കും നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതുപോലെ തന്നെ അല്ലാതെയും സ്വലാത്ത് ചൊല്ലൽ സുന്നത്തായിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച രാവിൽ എന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ വേറെയും ഉണ്ട്. റസൂലിനെ ഓർക്കുന്നതിന്റെ ഭാഗമാണ്, റസൂലിനോട് സ്നേഹമുള്ളവർ ചെയ്യേണ്ട കാര്യമാണ് റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അതുപോലെ തന്നെ റസൂലിനെ ഓർക്കുന്നതിന്റെ ഭാഗമാണ് മഅരിഫത്തു സീറതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ സീറ പഠിക്കുക, റസൂലിന്റെ ചരിത്രം പഠിക്കുക, റസൂലിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അത് റസൂലിനെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. റസൂലിനെ ഓർക്കാൻ അത് കാരണമാകും. അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുള്ള പറയുകയാണ്, കുന്നാനു അല്ലമു മആസിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാനു അല്ലമു സൂറത മിനൽ ഖുർആൻ, ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിക്കപ്പെടുന്നത് പോലെ, ഞങ്ങളുടെ മുൻഗാമികൾ ഖുർആൻ ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പ്രസിദ്ധമായ യുദ്ധങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു. റസൂൽ ചെയ്തിട്ടുള്ള ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി അറിയപ്പെട്ടിട്ടുള്ള യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുള്ള പറയുന്നത്. അതുപോലെ തന്നെ ഇസ്മായിൽ ഇബ്നു മുഹമ്മദ് റഹിമഹുള്ള പറഞ്ഞു, കാന അബി യുഅല്ലിമുന അൽ മഗാസിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങൾ എന്റെ വാപ്പ എനിക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. അതുപോലെ തന്നെ ആ യുദ്ധങ്ങളുടെ കൃത്യമായ എണ്ണങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. എന്നിട്ട് എന്റെ ഉപ്പ എന്നോട് പറയും, യാ ബുനയ്യ ഹാദിഹി മആസിറു ആബായികും ഫലാ തുളയ്യൂ ദിക്റഹ, ഇതൊക്കെ നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു കൂട്ടിയ നിങ്ങളുടെ പിതാക്കന്മാരുടെ പിന്നെ വലിയ വലിയ സംഭവങ്ങളാണ്, സ്മരണകളാണ്. ഫലാ തുദയ്യു ദിക്റഹ, ആ സ്മരണകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്, നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പഠിക്കുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഓർക്കുന്നതിന്റെ ഭാഗമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ്. റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ റസൂലിനെ കുറിച്ച് പഠിക്കണം, റസൂലിന്റെ ചരിത്രങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത്, റസൂലിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ റസൂലിന്റെ ചരിത്രങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരിൽ ഉണ്ടായിരിക്കേണ്ട അടയാളങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏഴാമത്തെ ഒരു അടയാളം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക, റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുക, റസൂലിന്റെ സുന്നത്തിനെ പ്രചരിപ്പിക്കുക. റസൂലിന്റെ സുന്നത്തിനെ സംരക്ഷിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രചരിപ്പിക്കുകയും റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുകയും ചെയ്യണം. മൻസിയത്തായിട്ടുള്ള അല്ലെങ്കിൽ മഹ്ജൂറത്തായിട്ടുള്ള സുന്നത്തുകൾ ആളുകൾ അവഗണിച്ചു തള്ളിയ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് മറഞ്ഞുപോയ സുന്നത്തുകൾ ജീവിപ്പിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇമാം ബുഖാരിയുടെയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമിന്റെയും ഉസ്താദായ യഹ്യ ഇബ്നു യഹ്യ റഹിമഹുള്ള പറയുകയാണ്, അദബ്ബു അനി സുന്ന അഫ്ളു മിനൽ ജിഹാദി ഫീ സബീലില്ലാ, സുന്നത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, അർറജുലു യുൻഫിഖു മാലഹു വയുതഇബു നഫ്സഹു വയുജാഹിദു, ഒരു മനുഷ്യൻ അവന്റെ സമ്പത്തും അവന്റെ ശരീരമൊക്കെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് വിഷമത്തോടുകൂടി യുദ്ധം ചെയ്തു അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി, ഫഹാദ അഫ്ളു മിൻഹു, ഇതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യമാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്നുള്ളത്? അദ്ദേഹം പറഞ്ഞു, നഅം ബികസീർ, ഒരുപാട് മഹത്വം ഇതിന് തന്നെയാണ് റസൂലിന്റെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കണം, റസൂലിന്റെ സുന്നത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഖുർആനു വസ്സുന്ന, ഖുർആനും സുന്നത്തുമാണ്. ആ സുന്നത്തിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഒരാൾ യുദ്ധം ചെയ്തത് ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലിമത്ത് ഉന്നതമാകാൻ വേണ്ടിയിട്ടാണ്, ഇസ്ലാം ദീൻ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അതുപോലെയുള്ള ഒരു പ്രവചനം തന്നെയാണ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെട്ട സുന്നത്തിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യകളെ, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. എത്ര ശ്രേഷ്ഠതകളാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്യാ സുന്നത മിൻ സുന്നതി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ, ഫഅമില ബിഹന്നാസു, എങ്ങനെ ജനങ്ങൾ അത് പ്രവർത്തിക്കുകയും ചെയ്താൽ, കാന ലഹു മിസ്ലു അജ്രി മൻ അമില ബിഹ ലാ യൻഖുസു മിൻ ഉജൂരിഹിം ശൈആ, ആ സുന്നത്തിനെ ജീവിപ്പിച്ചു, അങ്ങനെ അത് കണ്ട് ജനങ്ങൾ അത് ചെയ്താൽ ആ ജനങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം ആ സുന്നത്തിനെ ജീവിപ്പിച്ചവന് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹജ്ജത്തുൽ വിദായിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിട്ടുള്ള വസിയത്താണ്, ഫൽയുബല്ലിഗ് ശാഇദുൽ ഗായിബ, ഇവിടെ സാക്ഷിയുള്ള ആളുകൾ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നുള്ള കാര്യം. ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്താണെങ്കിലും എന്നിൽ നിന്ന് അവർ എത്തിക്കട്ടെ, നിങ്ങൾ എത്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. സുന്നത്ത് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം പ്രചരിപ്പിക്കുക എന്നതിന്റെ അർത്ഥം. ഒരാൾ സുന്നത്തിനെ പ്രചരിപ്പിച്ചാൽ, ഒരാൾ സുന്നത്തിനെ സംരക്ഷിച്ചാൽ, ഒരാൾ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ അവൻ ഇസ്ലാമിനെയാണ് ജീവിപ്പിച്ചത്, അവൻ ഇസ്ലാമിനെയാണ് സംരക്ഷിച്ചത്, അവൻ ഇസ്ലാമിനെയാണ് പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാം പ്രചരിപ്പിക്കുക, ഇസ്ലാമിലേക്ക് ദാവത്ത് നടത്തുക എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള, ഇസ്ലാമിൽ വമ്പിച്ച പ്രതിഫലം പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അല ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആർക്കെങ്കിലും ഒരാൾ ഒരു ഖൈർ പറഞ്ഞു കൊടുത്തു, അറിയിക്കപ്പെട്ട വ്യക്തി ആ നന്മ ചെയ്യുകയും ചെയ്താൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ അറിയിക്കപ്പെട്ട വ്യക്തി ചെയ്തതിന്റെ പ്രതിഫലം അറിയിച്ചു കൊടുത്തവരുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു ഖൈർ, ഒരു സുന്നത്ത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് ഖൈറാണ്, ഒരു സംശയവുമില്ല. അങ്ങനെ ആ ആൾ മറ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അവനെ ആ ചെയ്തവന്റെ പ്രതിഫലം അറിയിച്ചു കൊടുത്തവനുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, അഫിൽ ഹദീസി, ഈ ഹദീസിലുണ്ട് ഫദീലത്തു ദലാലത്തി അലൽ ഖൈർ, ഖൈറിനെ അറിയിച്ചു കൊടുക്കുന്നതിന്റെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട്. ഏതൊരു ഖൈറായിട്ടുള്ള കാര്യം അത് അറിയിച്ചു കൊടുത്താൽ അതിന് മഹത്വമുണ്ട് എന്നുള്ളത് ഈ ഹദീസിലുണ്ട്. വത്തംബിഹി അലൈ, അതുപോലെ തന്നെ ഒരു നന്മയെ കുറിച്ച് ഉണർത്തി കൊടുക്കുക, അറിയും പക്ഷെ ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ ഹദീസിലുണ്ട്. വൽ മുസാഅദതി ലിഫാഇലിഹി, ചെയ്യുന്ന ആളെ, ആ ഖൈറ് ചെയ്യുന്ന ആളെ സഹായിക്കുക, അതിന്റെ ശ്രേഷ്ഠതയും ഈ ഹദീസിലുണ്ട്. അപ്പൊ നമ്മൾ സുന്നത്തുകൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, പ്രചരിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നദറല്ലാഹു ഉംറാൻ, ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ അള്ളാഹു തആല അവന്റെ മുഖത്തെ ശോഭയുള്ളതാക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു തആല അവന്റെ മുഖത്തെ ശോഭമുള്ളതാക്കിയിട്ടുണ്ട്. എന്താണ് പ്രത്യേകത? സമിഅ മിന്നാ ശൈഅൻ ഫബല്ലഹു കമാ സമിഅഹു, എന്നിൽ നിന്ന് വല്ല ഹദീസ് കേൾക്കുകയും അത് ആ കേട്ട രൂപത്തിൽ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവന്റെ മുഖം ശോഭയുള്ളതാകട്ടെ എന്ന് റസൂലുള്ളാഹി അല്ലാഹു തആല ശോഭയുള്ളതാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, അത് പ്രചരിപ്പിക്കുക. ആളും അറിയപ്പെടാത്ത, മനസ്സിയച്ചായിട്ടുള്ള, ആളുകൾ മറന്നുപോയിട്ടുള്ള, ആളുകൾ തള്ളിക്കളഞ്ഞിട്ടുള്ള, അവഗണിച്ചിട്ടുള്ള സുന്നത്തുകളാണെങ്കിൽ അതിനെ ജീവിപ്പിക്കുക എന്നുള്ളതൊക്കെ അത് സുന്നത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ്. റസൂലിന്റെ സുന്നത്ത് നമ്മൾ പ്രചരിപ്പിക്കണം, നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഇൽമും താഖത്തും അനുസരിച്ചുകൊണ്ട്, നമ്മുടെ അറിവും കഴിവും അനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ പ്രചരിപ്പിക്കണം. എന്റെ അറിവ് വെച്ച് ഞാൻ പ്രചരിപ്പിക്കണം, നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങൾ പ്രചരിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലൂടെ മാതൃക കാണിച്ചുകൊണ്ട് റസൂലിന്റെ സുന്നത്തിനെ നമ്മൾ പ്രചരിപ്പിക്കണം. റസൂലിന്റെ സുന്നത്തുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മുസ്ലിം സമുദായത്തിലെ പല ആളുകളും സുന്നത്തിനെ ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ സുന്നത്തിനെ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, സുന്നത്തിനെ സംരക്ഷിക്കണമെന്ന നല്ല മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളെ പരിഹസിക്കുകയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരാൾ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവനെ പരിഹസിക്കുക, അവനെ പുത്തൻവാദിയായി ചിത്രീകരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസാണെന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താൻ തുടങ്ങിയാൽ ഇവനേതാ പുത്തൻവാദി, മുമ്പൊന്നുമില്ലാത്തൊരു പ്രവചനം, ഞങ്ങൾ പഠിക്കാത്തൊരു കാര്യം, മുമ്പില്ലാത്തൊരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ പുത്തൻവാദിയായി ചിത്രീകരിക്കുകയും എന്താണ് വിഷയമെന്ന് പഠിക്കാനുള്ള ഒരു മനസ്സുപോലും ഇല്ലാത്ത, ഒരു കാര്യം കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുമ്പോഴേക്ക് ഒന്നടങ്കം അതിനെ നിഷേധിക്കുക. ആ സ്വഭാവം ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു കാര്യം ഒരാൾ സുന്നത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അത് സുന്നത്താണോ എന്ന് പരിശോധിക്കാനുള്ള മനസ്സുണ്ടാകണം. ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പഠിച്ചതിലില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എത്ര കാലമായി ഞാൻ ഖുതുബ കേൾക്കുന്നു, എത്ര കാലമായി ഞാൻ ക്ലാസ് കേൾക്കുന്നു, എത്ര കാലമായി ഞാൻ പ്രഭാഷണം കേൾക്കുന്നു, എന്റെ അറിവിൽ ഇന്നേ വരെ ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ് വിഷയമെന്ന് പഠിക്കണം. അറിയില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് എങ്കിൽ അത് അംഗീകരിക്കണം. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഞാൻ ഇത്രയും കാലം അറിഞ്ഞിട്ടില്ല എന്നുള്ളതൊന്നും അത് തള്ളാനോ അത് സ്വീകരിക്കാനോ ഉള്ള മാനദണ്ഡം അല്ല. മറിച്ച് നമ്മൾ കേൾക്കുന്ന കാര്യം അത് സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ നമ്മൾ അറിഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതോ എന്നും അതിലൊരു വിഷയമല്ല, മറിച്ച് നമ്മളത് സ്വീകരിക്കണം. അല്ല, അതിനെ തള്ളാൻ പാടില്ല, അതിനെ പരിഹസിക്കാൻ പാടില്ല, അത് ചെയ്യുന്ന ആളുകളെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോഴേക്ക് ഒന്നടങ്ക് ഒന്നും ചിന്തിക്കാതെ അത് സ്വീകരിക്കുക, അന്ധമായി അനുകരിക്കുക, ഒന്നും ചിന്തിക്കാതെ പൂർണ്ണമായി സ്വീകരിക്കുക, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, അതിന്റെ തെളിവുകൾ പോലും അന്വേഷിക്കാതെ അതങ്ങ് സ്വീകരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് കൃത്യമായി പ്രാമാണികമായി സ്ഥിരപ്പെട്ട കാര്യമാണോ എന്ന് പരിശോധിച്ചറിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സ്വീകരിക്കാനും അത് സ്വീകരിക്കുന്ന ആളുകളെ സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരോട് നല്ല രൂപത്തിൽ അവരെ അതിനെ പ്രോത്സാഹിപ്പിക്കാനുമാണ് സത്യവിശ്വാസി തയ്യാറാകേണ്ടത്. അല്ലാതെ നമ്മൾ പഠിച്ചതിന് വിരുദ്ധമായി സഹിയായ ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യം ചെയ്യുന്ന ആളെ പരിഹസിക്കാനോ അവനെ കുറ്റപ്പെടുത്താനോ അവനെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനോ പാടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ള സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ആര് ജീവിതത്തിൽ പകർത്തിയോ അത് ഉള്ളതാണോ എന്ന് പരിശോധിച്ച് ഉള്ളതാണെങ്കിൽ അത് സ്വീകരിക്കാനും അതിനെ സഹായിക്കാനും അതിൽ സഹകരിക്കാനും നമ്മൾ തയ്യാറാകണം. അതാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ട മനസ്സ്. അല്ലാതെ നമ്മൾ കേട്ടിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു കാരണമേ അല്ല. ഞാൻ ഇന്നൊരു കാര്യം മനസ്സിലാക്കി, ഇത്രയും കാലം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന കാരണം പറഞ്ഞ് എനിക്കത് തള്ളാൻ ഒരു അവകാശമില്ല, അതൊരു ന്യായമല്ല. നാളെ പരലോകത്ത് അള്ളാഹു തആല ചോദിക്കുമ്പോ, ഞാൻ പഠിച്ച ആദ്യ കാലത്ത് പഠിച്ചത് എനിക്ക് അറിഞ്ഞിട്ടില്ലായിരുന്നു, ഇന്ന പണ്ഡിതൻ അത് പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്നൊരു കാരണമൊന്നും അള്ളാഹുവിന്റെ മുമ്പിൽ പറയാൻ പറ്റൂല. അതുകൊണ്ട് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അത് അറിയപ്പെടാത്ത സുന്നത്താണെങ്കിൽ, ആളുകൾക്ക് അറിയാത്തതാണെങ്കിൽ, മൻസിയത്തായി മറഞ്ഞു കിടക്കുന്ന, തള്ളിക്കടക്കുന്ന, അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടു ഉള്ള സുന്നത്താണെങ്കിൽ, അത് ജീവിപ്പിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.